നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക എന്ന് മുന്നറിയിപ്പ് നമുക്ക് തന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. ട്രെയിനിങ് ഇൻ ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലത്തെ പരിശീലനം. മലയാള ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഈ വരികൾ ചിന്തയിൽ കടന്നു വന്നതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കാണുന്ന കൊലപാതക വാർത്തകളാണ്. സ്വത്തിൻ്റെ പേരിൽ അപ്പനെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, മദ്യപിച്ചു വഴക്കുണ്ടാക്കിയ മകനോട് ദേഷ്യപ്പെട്ട മാതാവിനെ കഴുത്തു ഞെരിച്ചു കൊന്ന മകൻ, ധൂർത്തപുത്രനെ സഹിക്കാൻ വയ്യാതെ തലക്കടിച്ചു കൊന്ന പിതാവ്, പ്രേമാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടികളെ പട്ടാപ്പകൽ പൊതുനിരത്തിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന യുവാക്കൾ, എന്തെല്ലാം ഭയങ്കരതകൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നു. ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? ഈ ചോദ്യത്തിന് ഒറ്റ വാചകത്തിലുള്ള ഉത്തരം ജീവിത സൗകര്യങ്ങൾ പരിശീലനം നൽകുന്നതിന് തടസ്സമാകുന്നു എന്നതാണ്. ജീവിത സൗകര്യങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുമ്പോൾ നല്ല പരിശീലനം അവർക്ക് കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഒരിക്കൽ ഒരു സഹോദരൻ തൻ്റെ 80-ാം വയസ്സിലും തൻ്റെ ബാല്യകാലത്തെ അനുസ്മരിച്ചത് ഞാൻ ഓർത്തു പോകുക. അന്ന് നിമിഷം കടയിൽ നിന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി വന്ന ബാലൻ, ഇന്നത്തെ 80-കാരൻ വൃദ്ധൻ, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലം കണ്ട് റോഡരികിലുള്ള പുരയിടത്തിലേക്ക് കയറി ചെന്നു. വേഗം അവിടെ എത്തിയപ്പോഴാണ് ചീട്ടുകളിയാണ് അവിടെ നടക്കുന്നതെന്നത് ആ ബാലന് മനസ്സിലായത്. അവിടുത്തെ രസം കണ്ടു നിന്ന ബാലൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പിതാവിനെയാണ് കണ്ടത്. എടാ, നീ എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് ഭയന്നാണെങ്കിലും സത്യസന്ധമായി തന്നെ മറുപടി പറഞ്ഞു. അടിയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ പിതാവ് പറഞ്ഞു, സാധനങ്ങൾ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് കൈകഴുകി വേദപുസ്തകം എടുത്തുകൊണ്ടുവാടാ. ആ ശബ്ദം ഇന്നെന്ന പോലെ തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുവെന്ന് ആ വൃദ്ധൻ പറയുകയുണ്ടായി. വരാന്തയിൽ കസരയിലിരിക്കുന്ന അപ്പൻ്റെ അടുക്കലെത്തിയപ്പോൾ വേദപുസ്തകം തുറന്ന് ഒന്നാം സങ്കീർത്തനം വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് സ്ഫുടമായി വായിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പല പ്രാവശ്യം തന്നെ കൊണ്ട് വായിപ്പിച്ചു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ രണ്ട് വാക്യങ്ങൾ പല പ്രാവശ്യം തന്നെ കൊണ്ട് വായിപ്പിച്ചു. ഇന്നത് ഓർക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്നേഹമോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. അതിൽ പിന്നെ ഈ 80 വയസ്സുവരെയും ആ പരിശീലനം നഷ്ടമാക്കാതെ താൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ആ വൃദ്ധ സഹോദരൻ തൻ്റെ കണ്ണു തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് യഥാർത്ഥ പരിശീലനം. ബാലന് തൻ്റെ തെറ്റിനെ വളരെ വ്യക്തമാക്കി ആ പിതാവ് മനസ്സിലാക്കി കൊടുത്തു. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പരിശീലനത്തെ പറ്റി കാണാം. നമ്മുടെ നാട്ടിൽ വിരളമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. കഴുകൻ കൂടുകൂട്ടുന്നത് ഉയർന്ന മരങ്ങളുടെ മുകളിലാകയാൽ ശത്രു ഭയമുണ്ടാകുന്നില്ല. കൂർത്ത മുളകളും കമ്പുകളും വള്ളികളും ഉപയോഗിച്ച് കൂടിൻ്റെ പുറം ഭാഗം നിർമ്മിക്കുന്നു. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ അതിനെ സഹായിക്കുന്നു. അകവശങ്ങൾ, ചെറിയ കമ്പുകൾ, കമ്പിക്കഷണങ്ങൾ ഇവയുപയോഗിച്ച് അടുക്കി വൃത്തിയാക്കുന്നതിനാൽ കൂട് കൂടുതൽ ബലമുള്ളതാകും. വീണ്ടും അതിനകത്ത് ചകിരി, പഴന്തുണി മുതലായവ ഉപയോഗിച്ച് കൂടിനകം മിനുസപ്പെടുത്തും. ഇപ്രകാരം അതിവിദഗ്ധമായി നിർമ്മിച്ച കൂട്ടിൽ പെൺപക്ഷി മുട്ടയിടും. അടയിരുന്ന് വിരിയുന്ന കുഞ്ഞിന് അമ്മ ആഹാരം കൊടുക്കുന്നതോടൊപ്പം ചില പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ സ്വല്പം വലുതാകുമ്പോൾ ആദ്യം തള്ളപ്പക്ഷി പഞ്ഞികൊണ്ടുള്ള ഭാഗം വലിച്ചു കളയും. അതോടെ ചകിരിയുടെ പുറത്ത് ചെറിയ വേദന സഹിച്ച് കുഞ്ഞുങ്ങൾ കഴിയും. ക്രമേണ അതും വലിച്ചു കളയും. അപ്പോൾ ചുള്ളിക്കമ്പിൻ്റെ പുറത്ത് കിടക്കുവാൻ അവ ശീലിക്കുന്നു. പപ്പും പൂടയും വെച്ച് കഴിയുമ്പോൾ ചുള്ളിക്കമ്പുകളും തള്ളപ്പക്ഷി മാറ്റും. ഈ കുഞ്ഞുങ്ങൾ ചിന്തിച്ചു കാണും, ഈ അമ്മ എന്തിനാ ഞങ്ങളെ ഇത്രയും വേദനിപ്പിക്കുന്നതെന്ന്. മുള്ളുകൊണ്ട് വേദനിച്ച് കരയുന്ന പക്ഷി ക്രമേണ അത് ശീലിച്ചു കഴിയുമ്പോൾ തള്ളപ്പക്ഷി അതിനെ പുറത്തേക്ക് തള്ളിയിടും. കൂടിന് പുറത്തേക്ക് തള്ളിയിട്ട കുഞ്ഞ് താഴേക്ക് പോകുന്നത് വീക്ഷിച്ചുകൊണ്ട് കഴുകൻ പക്ഷി അമ്മ പറന്നു നടക്കും. കുട്ടി ക്ഷീണിക്കും മുമ്പ് തള്ളക്കഴുകൻ അതിൻ്റെ ചിറകിന്മേൽ ഈ പക്ഷിക്കുഞ്ഞിനെ വഹിക്കുന്നു. ഇപ്രകാരമുള്ള പരിശീലനം പല തവണയാകുമ്പോൾ കഴുകന് ഭയം കൂടാതെ പറന്നുയരുവാൻ ശീലിക്കുന്നു. വളരെ ഉയരത്തിൽ പറക്കുവാൻ, താഴ്ന്നു പറക്കുവാൻ എല്ലാമുള്ള പരിശീലനം അമ്മക്കിളി കുഞ്ഞിന് നൽകുന്നു. ഇതുപോലെ ലൗകിക സുഖങ്ങളിൽ മുഴുകി വഴിയിൽ തളർന്നു പോകുന്ന, സ്വയം ജീവിതം നശിപ്പിക്കുന്ന മക്കൾ എന്തുകൊണ്ട് അപ്രകാരം അധപ്പതിച്ചു എന്ന് നാം ചിന്തിക്കാറുണ്ടോ? ലൗകിക സുഖങ്ങളിൽ മുഴുകി ആത്മീയ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ ഇവർ വഴിയിൽ തളർന്നു പോകുന്നു. വചനം കേൾക്കുവാൻ കടന്നു വന്നവര് കുറെ അധിക സമയം ഇരുന്നു കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക, ഇവർ വഴിയിൽ തളർന്നു പോകാതിരിപ്പാനാണ്. വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ ശൈശവത്തിൽ തന്നെ ആത്മീയ ആഹാരം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് ആവശ്യമാണ്. ആത്മീയ നിർദ്ദേശങ്ങൾ, ആത്മീയ ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അത് നൽകിയില്ലെങ്കിൽ അവർ ജീവിതത്തിൽ തളർന്നു പോകും. തളർന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ് സ്വയം ജീവിതം നശിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്രകാരം അവർ അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം പരിശീലനം കൊടുക്കേണ്ട സമയത്ത് അവർക്ക് കൊടുക്കുക ചെയ്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. സദൃശവാക്യം 13 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. കാരണമെന്താ? അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ നല്ല വഴിയിൽ യാത്ര ചെയ്യുവാൻ അവർ പഠിക്കുന്നു. എന്നാൽ വടി ഉപയോഗിക്കാത്തപ്പോൾ തങ്ങൾ യാത്ര ചെയ്യുന്ന വഴി ശരിയെന്ന് അവർ കരുതും. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 13-ും 14-ും വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും എന്ന് കാണുന്നു. ഈ വാക്യങ്ങൾ ദൈവവചനത്തിൽ കിടക്കുമ്പോൾ തന്നെ ഇന്ന് നിയമമുണ്ട് കുഞ്ഞുങ്ങളെ തല്ലരുതെന്ന്. വഴക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിവേകം ചെയ്യും. ഇങ്ങനെയുള്ള ഭയമാണ് പല മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും ഭയപ്പെടുത്തുന്നത്. എന്നാൽ നാം മുമ്പ് പറഞ്ഞ ആ സംഭവത്തിലെ പോലെ തന്നെ അവനെ ശിക്ഷിക്കാതെ തന്നെ അവൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. 1-ാം സങ്കീർത്തനം നീ എടുത്ത് വായിക്ക എന്ന് പറയുമ്പോൾ തന്നെ ശിക്ഷിക്കാതെ തൻ്റെ തെറ്റിനെ മനസ്സിലാക്കി തന്ന ആ അപ്പനെ 80-ാം വയസ്സിലും ഓർത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ആ തെറ്റിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുള്ള മാർഗം അവർക്ക് ദൈവവചനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം ഒരു പരാജയമായിരിക്കുകയില്ല. പരിശീലനം കൊടുക്കേണ്ട സമയത്ത് അത് നൽകാതെ, ശിക്ഷ നൽകേണ്ട സമയത്ത് നൽകാതെ ഇളവ് നൽകിയാൽ തലമുറകൾ നശിക്കും. ഒരിക്കൽ നല്ല പരിശീലനം തലമുറകൾക്ക് നൽകിയാൽ, സ്നേഹത്തോടെ ഉപദേശിച്ചാൽ നമ്മുടെ മക്കളും നല്ല വഴിയിൽ തന്നെ യാത്ര ചെയ്യും. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുക മാത്രമല്ല, കേട്ടത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം. യഹോവയെ മഹത്വപ്പെടുത്തിയാൽ യഹോവ നമ്മെ ഉയർത്തും. ഇപ്രകാരം നല്ല പരിശീലനം കുട്ടികൾക്ക് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കർത്താവ് നമ്മെ ശിക്ഷിക്കുമ്പോൾ നിരസിക്കുകയോ ശാസിക്കുമ്പോൾ മുഷിയുകയോ ചെയ്യരുതെന്ന് പൗലൂസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാനം മുതലൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്നാൽ കർത്താവോ, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടത്രേ നമ്മെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ, അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതിയെന്ന സമാധാന ഫലം ലഭിക്കും. അതുകൊണ്ട് ദൈവം നൽകുന്ന ശിക്ഷകൾ, ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ, അത് നമ്മുടെ ഗുണത്തിനാണെന്ന് കരുതി അവനോട് ചേർന്ന് നിൽക്കുവാൻ, പ്രായമാകുമ്പോഴും അപ്രകാരം നിൽക്കുവാൻ നാം കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകേണ്ടുന്നതാണ്. മാതാപിതാക്കൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ ബാല്യത്തിൽ തന്നെ ആ വഴിയിൽ യാത്ര ചെയ്യുവാൻ മക്കളും പരിശീലിക്കും. അപ്രകാരം പരിശീലിച്ചാൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറും. അതിനാൽ മാതാപിതാക്കളെ, പ്രാർത്ഥനയോടെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനു വേണ്ടി വളർത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചെറുപ്പകാലത്തിലുള്ള ശീലം അവർ വലുതായാലും മറക്കുന്നവരല്ല. അതിനായി ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ബാല്യത്തിൽ തന്നെ മക്കളെ അഭ്യസിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങളെ അറിയിച്ച് ആ വഴിയിൽ ഞങ്ങളോടൊപ്പം അങ്ങ് നടന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകുന്നതിനാൽ വചനപ്രകാരം പാതയിൽ കാലുകൾ വയ്ക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. കരം പിടിച്ച് ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനം അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.